പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, ദൈവവചനത്തെ സംബന്ധിച്ച നമ്മുടെ പരിചിന്തനങ്ങൾ ഒരു പ്രാർത്ഥനയോടു കൂടി ആരംഭിക്കാം. 25-ാം സങ്കീർത്തനത്തിലെ ചില വാക്യങ്ങളാണ് പ്രാർത്ഥനയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. കർത്താവേ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. ദൈവമേ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ. അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ, എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ അങ്ങാണല്ലോ എന്നെ രക്ഷിക്കുന്ന ദൈവം. അങ്ങേക്ക് വേണ്ടി ദിവസം മുഴുവൻ ഞാൻ കാത്തിരിക്കുന്നു. സ്നേഹമുള്ളവരെ, ബൈബിൾ ദൈവത്തിൻ്റെ വചനമാണ്. ദൈവാത്മാവിനാൽ പ്രചോദിതരായ വ്യക്തികൾ ദൈവം ആഗ്രഹിച്ചത് മുഴുവനും ആഗ്രഹിച്ചത് മാത്രവും എഴുതിയത് കൊണ്ടാണ് അതിനെ ദൈവത്തിൻ്റെ വചനമെന്ന് നമ്മൾ വിളിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. 73 ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ ഗ്രന്ഥാലയം പോലെയാണ് ബൈബിൾ എന്ന് നമ്മൾ കണ്ടു. പഴയ ഉടമ്പടി, പുതിയ ഉടമ്പടി എന്ന രണ്ട് ഭാഗങ്ങൾ അതിനുണ്ട്. അനേകം ഗ്രന്ഥകർത്താക്കൾ ഇതിന് പിന്നിലുണ്ടെങ്കിലും യഥാർത്ഥ ഗ്രന്ഥകർത്താവ് ഒന്നു മാത്രമേ ഉള്ളൂ. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെയാണ്. ഇങ്ങനെ ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലനയിൽ ദൈവം സ്വയം വെളിപ്പെടുത്താനായി നമുക്ക് നൽകിയിരിക്കുന്ന മാർഗമാണ് ദൈവത്തിൻ്റെ വചനം. ഉപാധിയാണ്, ഉപകരണമാണ്. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത് ഈ ദൈവത്തിൻ്റെ വചനം എപ്രകാരമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നതാണ്. ഒരു പുസ്തകം വായിച്ച് മനസ്സിലാക്കാൻ പ്രത്യേകം ഒരു വിശദീകരണം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചേക്കാം. ഇത് മറ്റേത് പുസ്തകവും പോലൊരു പുസ്തകമല്ല ബൈബിൾ. ഏത് പുസ്തകമാണെങ്കിലും വായിക്കുമ്പോൾ ഭാഷ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ആ പുസ്തകം എഴുതിയ സാഹചര്യവും പുസ്തകം എഴുതിയ ഗ്രന്ഥകാരൻ ആരാണെന്നും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്താണെന്നും ഒക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് പുസ്തകം ഗ്രഹിക്കാനായിട്ട് സഹായകമാകും. അതിലൊക്കെ ഉപരി ബൈബിൾ ദൈവത്തിൻ്റെ വചനമായതുകൊണ്ടും ഈ ദൈവത്തിൻ്റെ വചനം അനേക നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ടതായതുകൊണ്ടും പഠിക്കുക ആവശ്യമാണ്. പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുമുണ്ട്. വീണ്ടും സഭയുടെ പ്രബോധനമാവട്ടെ ഇവിടെയും നമുക്ക് മാർഗദർശനം നൽകുന്നത്. വത്തിക്കാൻ 2-ാം വത്തിക്കാൻ സുനോദോസിൻ്റെ ദൈവ ആവിഷ്കരണത്തെ സംബന്ധിച്ച പ്രാമാണിക രേഖയിൽ നിന്ന് ആണ് ഞാൻ ഇവിടെ വീണ്ടും വായിക്കുന്നത്. ദൈവവെറുപ്പും അഥവാ ദൈവാവിഷ്കരണം എന്ന പ്രാമാണിക രേഖയുടെ 3-ാമത്തെ അധ്യായം 11, 12, 13 ഖണ്ഡികകൾ വിശുദ്ധ ലിഖിതങ്ങളുടെ ദൈവനിവേശനവും അതിൻ്റെ വ്യാഖ്യാനവും എന്നാണ് ശീർഷകം നൽകിയിരിക്കുന്നത്. ദൈവ വചനത്തിൻ്റെ വ്യാഖ്യാനം അതിൽ 11-ാമത്തെ ഖണ്ഡികയിൽ ഇപ്രകാരം കാണും. വിശുദ്ധ ലിഖിതങ്ങൾ രചിക്കാൻ വേണ്ടി ദൈവം ചിലരെ തിരഞ്ഞെടുത്തു. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടവർ സ്വന്തം ശക്തിയും കഴിവുകളും ഉപയോഗിച്ചിട്ടുണ്ട്. തന്മൂലം അവരും യഥാർത്ഥ നിർമ്മാതാക്കളാണ്. എന്നാൽ ദൈവമാണ് അവരിലും അവർ വഴിയും പ്രവർത്തിച്ചത്. അതുകൊണ്ട് അവിടുന്ന് ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും അവ മാത്രവുമാണ് അവർ എഴുതിയിട്ടുള്ളത്. ഇവിടെ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ദൈവത്തിന്റെ ആത്മാവാണ് ഇത് വ്യക്തികളെ തിരഞ്ഞെടുക്കുകയും പ്രേരിപ്പിക്കുകയും എഴുതാനായ ആവശ്യമായ നിവേശങ്ങൾ നൽകുകയും ചെയ്തത്. അതിനാൽ ദൈവത്തിന്റെ വചനമാണിത്, ദൈവാത്മാവാണ് ഗ്രന്ഥകാരൻ, സനാതന സത്യങ്ങളാണ് ഇവിടെ അറിയിക്കുന്നത്. അതോടൊപ്പം ഈ എഴുതുന്ന വ്യക്തികളും മാനുഷിക വ്യക്തികളാണ്, അവർ തങ്ങളുടേതായ കഴിവുകളും ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പല വ്യക്തികൾ എഴുതുമ്പോൾ പല രീതിയിലായിരിക്കും. വളരെ വ്യക്തമായ ഉദാഹരണമാണ് സുവിശേഷങ്ങൾ. ഒരേ യേശു ക്രിസ്തുവിൻ്റെ, ഒരേ രക്ഷകൻ്റെ പ്രവർത്തന രക്ഷാകർ പ്രവർത്തനങ്ങളും പ്രബോധനങ്ങളും നാലു പേരെഴുതിയപ്പോൾ നാലു രീതിയിലായി. അവ പരസ്പര വിരുദ്ധങ്ങളല്ല, പക്ഷേ എല്ലാം ഒന്നു തന്നെയുമല്ല. പരസ്പര പൂരകങ്ങളായി വൈവിധ്യം നിറഞ്ഞ നാല് സുവിശേഷങ്ങൾ നമുക്കുണ്ട്. ഇത് വളരെ വ്യക്തമാണ്. എങ്ങനെ എഴുത്തുകാർ എഴുതുന്ന വ്യക്തികളുടെ വ്യക്തിത്വവും അവരുടെ അറിവും കഴിവുകളും ഒക്കെ ആ ലിഖിതത്തെ സ്വാധീനിക്കുന്നുവെന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം മനുഷ്യൻ്റെ വാക്കുകളിലൂടെയാണ് എഴുതപ്പെട്ടത്. അതുകൊണ്ട് ബൈബിൾ വ്യാഖ്യാനമെന്നോ ദൈവവചനം മനുഷ്യൻ്റെ വാക്കുകളിൽ നിന്നോ എന്നോ ഈ പഠനത്തെ, ഈ പ്രഭാഷണത്തെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. ദൈവവചനം മനുഷ്യൻ്റെ വാക്കുകളിൽ 12-ാമത്തെ ഖണ്ഡികയിൽ ഇപ്രകാരം പറയും സഭാപിതാക്കന്മാര്, വിശുദ്ധ ലിഖിതങ്ങളിൽ ദൈവം മനുഷ്യർ വഴി മാനുഷികമായ രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത്. തന്മൂലം അവയുടെ വ്യാഖ്യാതാക്കൾ ചിലതെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണ് ദൈവം നമ്മോട് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി വിശുദ്ധ ഗ്രന്ഥകാരൻ ഓരോന്നിനും എന്തർത്ഥമാണ് യഥാർത്ഥത്തിൽ കൽപ്പിക്കുന്നതെന്നും അവരുടെ വാക്കുകളിലൂടെ ദൈവം എന്താണ് പ്രകാശിപ്പിക്കാൻ മനസ്സാകുന്നതെന്നും പരിശോധിക്കേണ്ടതുണ്ട്. ദൈവവചനം വായിക്കുമ്പോൾ എന്താണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നല്ല, എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്നാണ് നമ്മൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കേണ്ടത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് നാം സംസാരിക്കുന്നു, പക്ഷേ ബൈബിൾ വായിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. അപ്പോഴേ എന്താണ് എന്നോട് ദൈവം സംസാരിക്കുന്നത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ആ എഴുതിയിരിക്കുന്നതിലൂടെ എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അതോടൊപ്പം എന്താണ് വിശുദ്ധ ഗ്രന്ഥകാരൻ ഈ പറയുന്ന വാക്കുകളിലൂടെ നമുക്ക് പറഞ്ഞു തരാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നും ശ്രദ്ധിക്കണം. അതുകൊണ്ട് സുനോദോസിൻ്റെ പ്രാമാണിക രേഖ തുടർന്ന് പറയുകയാണ്, വിശുദ്ധ ഗ്രന്ഥകാരന്മാരുടെ ഉദ്ദേശം ആരായുന്നവർ ഇതിനുവേണ്ടി മറ്റു പലതിൻ്റെയും കൂട്ടത്തിൽ പരിശോധിക്കേണ്ടത് അവരുടെ സാഹിത്യ രൂപത്തെയാണ്. കാരണം വിവിധ രീതികളിലാണ് വിശുദ്ധ ലിഖിതങ്ങളിൽ സത്യം ആവിഷ്കരിച്ച് പ്രകാശിപ്പിച്ചിട്ടുള്ളത്. ഒരു സ്ഥലത്ത് ചരിത്രാനുസരണയാണെങ്കിൽ മറ്റൊരിടത്ത് പ്രവചനപരമായിരിക്കാം, വേറൊരിടത്ത് കവിതയിലൂടെയോ മറ്റേതെങ്കിലും സാഹിത്യ രൂപത്തിലൂടെയോ ആകാം. വിശുദ്ധ ഗ്രന്ഥകാരൻ എന്താണ് പ്രകാശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും ഒരു നിയത കാലത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് നിലവിലിരുന്ന ഗ്രഹണരീതി, സംസാര രീതി, വർണ്ണനാ സമ്പ്രദായം ഇവ സസൂക്ഷ്മം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനിയും അക്കാലത്തെ ആളുകൾ പരസ്പര സംസർഗത്തിന് സാധാരണ ഉപയോഗിച്ചിരുന്ന മാർഗങ്ങളെയും ആരായണം. ഇതൊക്കെ ആമുഖ പഠനത്തിൻ്റെ ഭാഗമാണ്. ബൈബിൾ വായിച്ച് അർത്ഥം ഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ ഈ എഴുതിയ വ്യക്തി ഉപയോഗിച്ചിരുന്ന ഭാഷ എന്താണ്, ആ വ്യക്തി ജീവിച്ചിരുന്ന സാഹചര്യത്തിൽ, ആ കാലഘട്ടത്തിൽ നിലവിലിരുന്ന വിശ്വാസങ്ങൾ എന്താണ്, ആചാര മര്യാദകൾ എന്താണ്, അവർ പരസ്പരം ആശയം കൈമാറാൻ ഉപയോഗിച്ചിരുന്ന മാധ്യമങ്ങൾ എന്താണ്, ഇതൊക്കെ അറിയാതെ ഹീബ്രു ഭാഷയിലെ ബൈബിൾ മലയാള ഭാഷയിലേക്ക് ആക്കിയതുകൊണ്ട് മാത്രം അർത്ഥം പൂർണ്ണമായി ഗ്രഹിക്കാൻ സാധിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ സഭാപിതാക്കന്മാർ എടുത്തു കാണിക്കുകയാണ്. സമൂഹത്തിൻ്റെ നിലനിന്ന സംസ്കാരത്തെക്കുറിച്ച് മനസ്സിലാക്കണം. പഴയ നിയമം എഴുതപ്പെട്ടത് ഹീബ്രു ഭാഷയിലാണെന്നറിയാം. ആ ഭാഷയുടെ പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആ ഭാഷയ്ക്ക് പദസമ്പത്ത് കുറവാണ്. പൊതുവെ ഒരു കാര്യം അതിൻ്റെ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടാണ് ഒരു വ്യക്തത കിട്ടാനായിട്ട് ശ്രമിക്കുന്നത്. പലപ്പോഴും അബ്സ്ട്രാക്റ്റ് ആയിട്ട് പറയാനുള്ള സാധ്യതയില്ലാത്തത് കൊണ്ട് ചിത്രങ്ങളിലൂടെയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുക. അതിപരിശുദ്ധൻ, പരമപരിശുദ്ധൻ എന്ന് പറയാനായി പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് 3 തവണ ആവർത്തിച്ചു എന്ന് പറയും. ആവർത്തിക്കുന്നതിലൂടെ ആഴം വെളിപ്പെടുത്തുകയാണ്. ഒരു വസ്തുത ഗ്രഹിക്കാൻ സാധിക്കുന്ന ഉപയോഗിച്ചിരുന്ന മാധ്യമങ്ങൾ പലപ്പോഴും കഥാരൂപത്തിലൊക്കെ ആയിരിക്കും ഒരു കാര്യങ്ങൾ പറയുക. ആചാരമര്യാദകൾ, ഒരു ഉദാഹരണം എടുത്തു കാണിക്കാം. ആമോസിൻ്റെ പുസ്തകത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്, ദരിദ്രരെ ഒരു ജോഡി ചെരുപ്പിന് വിൽക്കുന്നു. ഒരുപക്ഷെ അത്ര വിലക്കുറവായിരിക്കാം അടിമകൾക്ക് നൽകിയിരുന്നത്, പക്ഷേ അതിനേക്കാൾ ഉപരി ഈ ഒരു ജോഡി ചെരുപ്പിൻ്റെ അർത്ഥം എന്താണ്. റൂത്തിൻ്റെ പുസ്തകം വായിച്ചാലറിയാം, ബോവാസ് തൻ്റെ ബന്ധുവുമായി ഒരു സംഭാഷണം നടത്തുന്നുണ്ട്. റൂത്തിനെ വിവാഹം ചെയ്യാൻ തീരുമാനിച്ച ബോവാസ് അതിന് അവകാശപ്പെട്ട വ്യക്തി മറ്റൊരാളെന്ന് മനസ്സിലാക്കുമ്പോൾ ആ വ്യക്തിയുമായി ഒരു സംഭാഷണമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ റൂത്തിൻ്റെ അമ്മായിയമ്മയെ നവോമി തൻ്റെ ഭൂമി വിൽക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ആ ഭൂമിയെ വീണ്ടെടുക്കാനുള്ള അവകാശി നീയാണെന്നും ബോവാസ് തൻ്റെ ബന്ധുവിനോട് പറയും. അവിടെ തന്നെ പ്രത്യേക ആചാരം നിലനിൽക്കുകയാണ്. ഒരു വ്യക്തി അവകാശികളില്ലാതെ മരിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ സ്വത്ത് അവകാശമായി സ്വീകരിക്കേണ്ട ഒറ്റ ബന്ധുവാകും. അതുപോലെ തന്നെ ഒരു വ്യക്തി വിവാഹം ചെയ്ത വ്യക്തി ഭാര്യ മക്കളില്ലാതെ മരിക്കുകയാണെങ്കിൽ ആ മരിച്ചുപോയ വ്യക്തിയുടെ ഭാര്യയെ വിവാഹം ചെയ്ത് ആ ഭാര്യയിൽ നിന്ന് മക്കളെ ഉൽപ്പാദിപ്പിക്കാനും ആ ജനിക്കുന്ന മക്കൾ മരിച്ചുപോയ ആളുടെ മക്കളായി അറിയപ്പെടാനുമുള്ള ഉത്തരവാദിത്വമുണ്ട്. ലിവറേറ്റ് ലോ എന്നൊക്കെ പറയും, സഹോദര ഭർത്തൃ സഹോദര ധർമ്മം എന്ന് പറയും. ഇങ്ങനെ ഒരു സഹോദര ധർമ്മം നിർവഹിക്കാൻ വേണ്ടിയാണ് ബോവാസ് ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം അന്നത്തെ ഒരു ആചാരമായിരുന്നു, ആചാരമനുസരിച്ച് ഈ ബോവാസും അദ്ദേഹത്തിൻ്റെ ബന്ധുവുമായി ഒരു കരാർ ഉറപ്പിക്കുമ്പോൾ ആ ബന്ധു തൻ്റെ ചെരുപ്പ് ഊരി ബോവാസിനെ ഏൽപ്പിച്ചു എന്ന് പറയും. ചെരുപ്പ് ഊരി കൊടുക്കുന്നത് അഥവാ ചെരുപ്പ് കൈമാറുന്നത് ഒരു ഉടമ്പടി ഉറപ്പിക്കുന്നതിൻ്റെ അടയാളമാണ്. ഇന്ന് നമ്മൾ മുദ്രക്കടലാസിൽ എഴുതി സർക്കാർ ആഫീസിൽ രജിസ്റ്റർ ചെയ്യുന്നത് പോലെ സീൽ ചെയ്യുന്നത് പോലെയുള്ള ഒരു മുദ്ര വയ്ക്കുന്നതിന് തുല്യമാണ് ചെരുപ്പ് കൈമാറുക. ഇത് എന്താണെന്ന് അറിയാതെ ചെരുപ്പ് കൈമാറി എന്ന് പറയുമ്പോൾ അർത്ഥം മനസ്സിലാവുകയില്ല. മറ്റൊരു ഉദാഹരണമാണ് അബ്രാഹത്തിൻ്റെയും സാറായുടെയും കഥ. സാറ വന്ധ്യയായിരുന്നു, വൃദ്ധയുമായി. ഈ സാഹചര്യത്തിൽ അബ്രാഹത്തിന് സാറായിൽ നിന്ന് മക്കൾ ജനിക്കുന്നില്ല എന്ന് മനസ്സിലാകുമ്പോൾ സാറ തൻ്റെ ദാസിയായ ഹാഗാറിനെ അബ്രാഹത്തിന് കൊടുക്കുകയാണ്. ആ ദാസിയായ ഹാഗാറിൽ നിന്നൊരു ഒരു മകൻ ജനിക്കുകയും ആ മകനെ തൻ്റെ തന്നെ മകനായി സാറായ്ക്ക് സ്വീകരിക്കുകയും ചെയ്യാം എന്നുള്ള വിശ്വാസത്തോടുകൂടി അന്ന് നിലവിലിരുന്ന ആചാരമായിരുന്നു അത്. ഒരു മനിനായ വ്യക്തിക്ക് ഒരു വ്യക്തിയുടെ ഭാര്യ വന്ധ്യയാണെങ്കിൽ ആ ഭാര്യയുടെ ദാസിയെ പരിഗ്രഹിക്കുകയും ആ ദാസിയിൽ നിന്ന് ജനിക്കുന്ന ശിശുവിനെ ഭാര്യയുടെ തന്നെ ശിശുവായി പരിഗണിക്കുകയും ചെയ്യും എന്ന് നിയമവ്യവസ്ഥയുണ്ടായിരുന്നത് കൊണ്ടാണ് അബ്രാഹത്തിന് ഹാഗാറിൽ നിന്ന് ഒരു കുഞ്ഞിനെ ജനിക്കാൻ കാരണമായത്. ഇപ്പോഴ് ബൈബിൾ വായിച്ചു പഠിക്കുമ്പോൾ അന്നത്തെ സാഹചര്യങ്ങൾ, അന്നത്തെ സമൂഹത്തിൽ നിലവിലിരുന്ന ആചാരങ്ങൾ ഒക്കെ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഇതിലൊക്കെ പ്രധാനപ്പെട്ടതാണ് ഏത് രീതിയിലുള്ള സാഹിത്യ രൂപമാണ് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരാശയം പ്രകടിപ്പിക്കാൻ പല രീതിയിൽ നമുക്ക് സംസാരിക്കാൻ സാധിക്കും, പല രീതിയിൽ പറയാൻ സാധിക്കും. ഇപ്പോൾ ചില പ്രധാനപ്പെട്ട സാഹിത്യ രൂപങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രം തന്നെയാണ്. എഴുതിയിരിക്കുന്നതെല്ലാം അക്ഷരാർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ചരിത്രം, ഉദാഹരണത്തിന് ബൈബിളിൽ വ്യക്തമായ ചരിത്രമുണ്ട്. അത് ചരിത്ര ഗ്രന്ഥങ്ങൾ എന്നറിയപ്പെടുന്ന 6 പുസ്തകങ്ങൾ, സാമുവേലിൻ്റെ 2 പുസ്തകങ്ങൾ, രാജാക്കന്മാരുടെ പേരിൽ രണ്ട് പുസ്തകങ്ങൾ, അതുപോലെ തന്നെ ദിനവൃത്താന്തങ്ങളുടെ പേരിൽ 2 പുസ്തകങ്ങൾ, ഇത് 6 പുസ്തകങ്ങളും ചരിത്ര ഗ്രന്ഥങ്ങൾ തന്നെയാണ്. അവർ പറയുന്നതൊക്കെ ചരിത്രമാണ്. അതുപോലെ തന്നെ എസ്രാ നെഹേമിയ ഗ്രന്ഥങ്ങളും ചരിത്ര ഗ്രന്ഥങ്ങളാണ്. ഇപ്പോൾ ചരിത്ര പുസ്തകങ്ങളുണ്ട് ബൈബിളിൽ തീർച്ചയായിട്ടും. അപ്പസ്തോല പ്രവർത്തനങ്ങൾ ചരിത്രമാണ്. അതേസമയം ബൈബിളിൽ കാണുന്ന എല്ലാം ചരിത്രമാണെന്ന് വിചാരിക്കാതിരിക്കുക. പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചുള്ളതൊരു ചരിത്ര ഗ്രന്ഥമല്ല, അത് മറ്റൊരു വിവരണമാണ്, കഥാരൂപത്തിലുള്ള വിവരണം. ദൈവം 6 ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അത് കൃത്യമായിട്ട് ഇന്നത്തെ ഇതുപോലെ 24 മണിക്കൂറുള്ള ദിവസമാണെന്ന് കണക്കാക്കാതിരിക്കുക. അങ്ങനെ ചരിത്രമുണ്ട്, പക്ഷേ എല്ലാം ചരിത്രമായി കണക്കാക്കരുത്. ചരിത്ര നോവലുകളുണ്ട് ബൈബിളിൽ. ചരിത്ര വസ്തുതകളെ ആസ്പദമാക്കി കഥാരൂപത്തിൽ അഥവാ നോവൽ രൂപത്തിൽ എഴുതിയിരിക്കുന്ന ഗ്രന്ഥങ്ങളുണ്ട്. ഉദാഹരണത്തിന് റൂത്ത്. അടിസ്ഥാനപരമായ ചരിത്ര സത്യങ്ങളാണ് പിന്നിലുള്ളത്, പക്ഷേ അതിൻ്റെ വിവരണം മനോഹരമായ ഒരു ചെറുകഥ പോലെയോ ഒരു നോവല്ല എന്ന് പറയും, ചെറിയ നോവൽ പോലെയോ ലഘു നോവൽ പോലെയാവും. ജോസഫിൻ്റെ വിവരണങ്ങൾ എല്ലാം അതേപടി ചരിത്ര വസ്തുതയായിരിക്കണമെന്നില്ല. ജോസഫ് എന്ന വ്യക്തിയെ ഒരു ചരിത്രത്തിൻ്റെ ന്യൂക്ലിയസ് ആയിട്ട് എടുത്തുകൊണ്ട് ആ വ്യക്തിയുടെ അനുഭവങ്ങളെ കഥാരൂപത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് ബൈബിളിൽ. ജൂദിത്തും തോബിത്തും ഒക്കെ ഇതുപോലെയുള്ള ചരിത്ര നോവലുകളായിട്ട് കണക്കാക്കാവുന്നതാണ്. വളരെ വ്യക്തമായ നിയമസംഹിതകളുണ്ട് ബൈബിളിൽ. പ്രധാനപ്പെട്ട 3 നിയമസംഹിതകൾ ബൈബിളിൽ കാണും. പുറപ്പാട് പുസ്തകത്തിൽ കാണുന്ന 23 അധ്യായങ്ങൾ, അത് ഉടമ്പടിയുടെ നിയമസംഹിത എന്നാണ് വിശേഷിപ്പിക്കുക, ഗോഡ് ഓഫ് ദ കവനന്റ്. അല്ലെങ്കിൽ ലേവിയരുടെ പുസ്തകം 17 മുതൽ 26 വരെയുള്ള അധ്യായങ്ങളിൽ ഗോഡ് ഓഫ് ഹോളിനെസ്, വിശുദ്ധിയുടെ നിയമസംഹിത എന്ന് പറയും. അതല്ലെങ്കിൽ നിയമാവർത്തന പുസ്തകം 16 മുതൽ 26 വരെയുള്ള അധ്യായങ്ങൾ, ഇത് ഡ്യൂട്ടറോണോമിക് ഗോഡ്, നിയമാവർത്തന നിയമസംഹിത എന്ന് പറയും. ഇങ്ങനെ വ്യക്തമായ നിയമസംഹിതകളുണ്ട്. ഇന്ന് നിലവിലുള്ള നിയമഗ്രന്ഥങ്ങളെപ്പോലെ നിയമസംഹിതകൾ ബൈബിളിലുണ്ട്, പക്ഷേ എല്ലാം ഇതുപോലുള്ള നിയമസംഹിതകളല്ല. അപ്പോൾ വിവിധങ്ങളായ സാഹിത്യ രൂപങ്ങൾ ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്നു. മറ്റുദാഹരണമാണ് പ്രവചനം. പ്രവചനം എന്ന് പറയുമ്പോൾ ഭാവി പറയൽ മാത്രമല്ല, ഭാവി സംഭവിക്കാനിരിക്കുന്നതിനെക്കുറിച്ച് പറയുന്നത് മുൻകൂട്ടി അറിയിക്കുന്ന പ്രവചനമാണ്. അതേസമയം ദൈവത്തിൻ്റെ വചനം ആധികാരികമായി പ്രഘോഷിക്കുന്നതിനെയും പ്രവചനം എന്നാണ് പറയുക. അപ്പോൾ പ്രവാചകഗ്രന്ഥങ്ങൾ അധികവും പ്രവചനങ്ങളാണ്. ഈ പ്രവചനങ്ങൾ തന്നെ പല രീതിയിൽ അവതരിപ്പിച്ചു എന്ന് വരും. കഥകളിലൂടെയാവാം, ചരിത്ര ഒരു പ്രതീകാത്മകമായ പ്രവർത്തനങ്ങളിലൂടെയൊക്കെ ആയിരിക്കാം പ്രവചനങ്ങൾ അവതരിപ്പിക്കുക. പ്രവചനങ്ങളുണ്ട്, അതല്ലെങ്കിൽ പ്രസംഗങ്ങൾ, പ്രഭാഷണങ്ങളുണ്ട്. നിയമാവർത്തന പുസ്തകം അധികമംഗം ഇപ്രകാരമുള്ള ഒരു പ്രഭാഷണ ശൈലിയാണ്. മോശയുടെ 4 പ്രസംഗങ്ങളായിട്ടാണ് നിയമാവർത്തന പുസ്തകം മുഴുവനും അവതരിപ്പിച്ചിരിക്കുന്നത്. വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിക്കാനായി ഒരുങ്ങി വാഗ്ദത്ത ഭൂമിയുടെ കിഴക്ക് ജോർദാൻ നദിയുടെ കിഴക്ക് കരയിൽ മോവാബ് സമുദ്രത്തിൽ പാളയമടിച്ചിരിക്കുന്ന ഇസ്രായേൽ ജനത്തോട് മോശ നടത്തുന്ന അന്തിമ പ്രഭാഷണങ്ങൾ എന്ന രീതിയിലാണ് നിയമാവർത്തന പുസ്തകം എഴുതിയിരിക്കുന്നത്. പക്ഷേ അതെല്ലാം അതേപടി ചരിത്ര വസ്തുതകളാണ് എന്ന് കണക്കാക്കാനാവില്ല. മറ്റൊന്നാണ് കവിതകൾ അല്ലെങ്കിൽ പദ്യങ്ങൾ. സങ്കീർത്തനങ്ങൾ മുഴുവനും പ്രാർത്ഥനാഗീതങ്ങളാണ്. ഉത്തമഗീതം എന്ന് പറയുന്നൊരു കവിതയാണ്. കവിതയ്ക്ക് കവിതയുടേതായ ശൈലിയുണ്ട്. കവിതയിൽ വരുന്ന ആലങ്കാരിക പ്രയോഗങ്ങൾ, ചമൽക്കാരങ്ങളെല്ലാം അക്ഷരാർത്ഥത്തിലെടുത്താൽ ഒരർത്ഥവും മനസ്സിലാവുകയില്ല. ദൈവത്തിൻ്റെ നാസികയിൽ നിന്ന് ധൂമം പുറപ്പെട്ടെന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ മേഘത്തെ ചിറകുകളിൽ സഞ്ചരിച്ചു ദൈവം എന്നൊക്കെ പറയുമ്പോൾ അതിനെയൊന്നും അക്ഷരാർത്ഥത്തിൽ നമുക്ക് എടുക്കാനാവില്ല. അക്ഷരാർത്ഥത്തിലല്ല എടുക്കേണ്ടത്, കാവ്യാത്മകമായ ആലങ്കാരിക ഭാഷയെ അതിൻ്റെതായ രീതിയിൽ കണക്കാക്കണം. അതുകൊണ്ടാണ് ജോഷുവയുടെ പുസ്തകത്തിൽ പറയുന്ന സൂര്യൻ, നിശ്ചല സൂര്യൻ്റെ ചരിത്രവുമൊക്കെ പ്രസക്തമാകുന്നത്. സൂര്യനും ചന്ദ്രനും നിശ്ചലമായി നിന്നു എന്ന് ജോഷുവയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. തൻ യുദ്ധം ജയിക്കുന്നതുവരെ ജോഷുവയെ സംബന്ധിച്ച് സൂര്യൻ നിശ്ചലമായി നിൽക്കുകയല്ല പ്രധാനം, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ യുദ്ധം ജയിക്കുകയായിരുന്നു. അപ്പോൾ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ യുദ്ധം ജയിച്ചു എന്ന് പറയുന്നതും യുദ്ധം ജയിക്കുന്നവരെ സൂര്യൻ അസ്തമിച്ചില്ല എന്ന് പറയുന്നതും ഒരേ കാര്യം തന്നെയാണ്, രണ്ട് രീതിയിൽ പറയുന്നു എന്ന് മാത്രം. അതുകൊണ്ട് ജോഷുവയുടെ കാലത്ത് സൂര്യൻ നിശ്ചലനായി നിൽക്കുകയല്ല, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ ജോഷുവ യുദ്ധം ജയിക്കാനായിട്ട് ദൈവം ജോഷുവയെ സഹായിച്ചു എന്ന് പറയുകയാണ് ചെയ്യുന്നത് വിശുദ്ധ ഗ്രന്ഥം. അപ്പോഴേ വിശുദ്ധ ഗ്രന്ഥം ഉപയോഗിച്ചിരുന്ന സാഹിത്യരൂപം എന്താണെന്ന് മനസ്സിലാവാതെ എല്ലാം അക്ഷരാർത്ഥത്തിൽ എടുത്തിട്ടുണ്ടായ വലിയ അപാകതയാണ്. മറ്റൊന്നാണ് നാടകം. ബൈബിളിൽ നാടകം, നാടകത്തിൻ്റെതായ ശൈലി ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ജോബിൻ്റെ പുസ്തകം, ഒരു വലിയ ലോക സാഹിത്യത്തിൽ പ്രഥമ സ്ഥാനം നേടുന്ന ഒരു നാടകമാണ് ജോബ്. ജോബിൻ്റെ പുസ്തകത്തിന് ഒരു വിഷ്കമുണ്ട്, ഒരു അവതരണമുണ്ട്, അവസാനം ഒരു അനുബന്ധവുമുണ്ട്. ആദ്യമാണ് അതിൻ്റെ ഒരു വിഷ്കമ്പം എന്ന രീതിയിൽ പ്രമേയം അവതരിപ്പിക്കുന്നതാണ്. സാത്താൻ ജോബിനെ പരീക്ഷിക്കാനായി ദൈവത്തിൽ നിന്ന് അനുവാദം വാങ്ങുന്നതായിട്ട്, ആ അനുവാദം ലഭിച്ച സാത്താൻ ജോബിന് നിരന്തരമായ പരീക്ഷണങ്ങൾ നടത്തുന്നു. 2 പ്രധാന പരീക്ഷണങ്ങളാണ് വരിക. ഒന്ന്, സാമ്പത്തികമായ തകർച്ച, എല്ലാം നഷ്ടപ്പെടുന്നു ജോബിന്. അദ്ദേഹത്തിൻ്റെ 10 മക്കളും നഷ്ടപ്പെട്ടു, സമ്പത്ത് മുഴുവനും പോയി, എല്ലാം തകർന്നു. 2 അദ്ദേഹത്തിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുകയാണ്, ശരീരം മുഴുവനും വിണ്ടുകീറി ചലങ്ങളൊലിക്കുന്ന വ്രണങ്ങളായി തീർന്നു, ഒരു മാംസപിണ്ഡം പോലെ. ഇതാണ് തുടക്കം. ഇനി അങ്ങോട്ട് 3 സ്നേഹിതന്മാരൊന്ന് ജോബുമായി നടത്തുന്ന സംഭാഷണമാണ് ജോബിൻ്റെ പുസ്തകത്തിൻ്റെ ജീവനായിട്ട് നിൽക്കുക. നാടകത്തിൻ്റെ ജീവൻ സംഭാഷണമാണല്ലോ. ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള സംഭാഷണത്തിലൂടെ പ്രകടമാക്കുന്ന കൊണ്ടുവരുന്ന യാഥാർത്ഥ്യം അഥവാ സത്യം എന്താണ്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജോബിൻ്റെ പുസ്തകത്തിലെ ഈ പ്രമേയങ്ങൾ, പ്രധാനപ്പെട്ട പ്രമേയം ഒന്നാണ്, എന്റെ നീതിമാൻ സഹിക്കുന്നു. ഒരു തിന്മയും ചെയ്തിട്ടില്ലാത്ത ജോബിന് എന്റെ ഇത്ര വലിയ സഹനങ്ങളുണ്ടാകുന്നു. ഈ സഹനത്തിൻ്റെ അർത്ഥമാണ് സംഭാഷണത്തിലൂടെ അന്വേഷിക്കുന്നത്. 3 സ്നേഹിതന്മാരും പരമ്പരാഗതമായ അർത്ഥങ്ങൾ എടുത്തു പറയും. പാപത്തിൻ്റെ ഫലമാണ് സഹനം. ജോബിൻ്റെ സഹനം വളരെ വലുതാണ്, അതുകൊണ്ട് ജോബ് ചെയ്ത പാപവും വളരെ വലുതായിരിക്കണം. ഇങ്ങനെ പരമ്പരാഗതമായ വീക്ഷണത്തെ 3 സ്നേഹിതന്മാർ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോൾ പച്ചയായ യാഥാർത്ഥ്യം, ജോബിൻ്റെ അനുഭവം, ഞാൻ ദൈവത്തിനെതിരായി യാതൊരു തിന്മയും ചെയ്തിട്ടില്ല, സഹോദരങ്ങൾക്കെതിരായി യാതൊരു ദ്രോഹവും ചെയ്തിട്ടില്ല, പിന്നെ എന്തേ ഈ സഹനം? അപ്പോൾ സഹനം എന്ന യാഥാർത്ഥ്യത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുന്ന ജോബ് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. പരമ്പരാഗതമായ വിശദീകരണങ്ങളൊന്നും അദ്ദേഹത്തിന് മുമ്പിൽ വിലപ്പോകുന്നുമില്ല. അവസാനം എലീഹു എന്ന് പറഞ്ഞൊരു പുതിയ കഥാപാത്രം വരുന്നു. ആ കഥാപാത്രം ദൈവത്തിൻ്റെ രഹസ്യാത്മകതയിലേക്ക് വിരൽ ചൂണ്ടുന്നു. അവസാനം ദൈവം തന്നെ കടന്നു വരുമ്പോഴാണ് ഈ സഹനത്തിൻ്റെ അർത്ഥം മനസ്സിലാവുക. സഹനം മനസ്സിലാക്കാൻ സാധിക്കാത്ത വലിയൊരു രഹസ്യമാണ്. എങ്ങനെ സഹനത്തെ സ്വീകരിക്കണം എന്നേ പഠിപ്പിക്കുന്ന സഹനത്തിൻ്റെ കാരണം എന്താണെന്ന് പലപ്പോഴും മനസ്സിലാവാൻ സാധിക്കില്ല. ഇങ്ങനെ ബൈബിളിൽ നാടകമുണ്ട്, ബൈബിളിൽ ഉപമകളുണ്ട്, കഥകളുണ്ട്. യേശു പറഞ്ഞ കഥകളെല്ലാം ഒരു യാഥാർത്ഥ്യം, ദൈവികമായ യാഥാർത്ഥ്യത്തെ വെളിപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഭൗതികമായ സംഭവങ്ങളോ വസ്തുതകളോ ആണ്. പാരബിൾ എന്ന് പറയും, പാരാബോളൈ എന്ന് പറഞ്ഞാൽ സമാന്തരമായി വെക്കുക എന്നാണ് അർത്ഥം. ദൈവികമായൊരു യാഥാർത്ഥ്യത്തിന് സമാന്തരമായി ഭൗതികമായൊരു യാഥാർത്ഥ്യത്തെ വെക്കുന്നു. ദൈവികമായതിനെ നമുക്ക് കാണാൻ സാധിക്കില്ല, പക്ഷെ ഭൗതികമായതിനെ കാണാൻ സാധിക്കും. കാണാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യത്തിൽ നിന്ന് അദൃശ്യമായ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുന്നതാണ് ഉപമകൾ. അപ്പോൾ യേശു പറഞ്ഞ ഉപമകളെല്ലാം കഥകളാണ്, അവയെല്ലാം ചരിത്രമായി എടുത്തു കാണേണ്ട കാര്യമില്ല. സമറിയാക്കാരൻ്റെ കഥ യേശു പറഞ്ഞു. അപ്പോൾ സമറിയാക്കാരൻ ഈ മുറിവേറ്റവനെ കണ്ടത് എവിടെയാണെന്ന് അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. സമറിയാക്കാരൻ്റെ കഥയിലൂടെ യേശു പറയുന്നതാണ്, ആരാണ് എൻ്റെ അയൽക്കാരനെന്ന് ചോദിച്ചവൻ കൊടുക്കുന്ന ഉത്തരമാണ്, നീയും പോയി അതുപോലെ ചെയ്യുക. നിന്റെ ജീവിത വഴിയിൽ മുറിവേറ്റ് കിടക്കുന്ന വ്യക്തികളെ നീ കാണും, അവനോട് കരുണ കാണിക്കുക. ഈ സമറിയാക്കാരന് അലിവ് തോന്നിയെന്നതാണ് പ്രധാനം. അപ്പോഴ് ഉപമകൾ വായിക്കുമ്പോൾ ആ ഉപമകളിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന യഥാസത്യം എന്താണ്, ഇതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അക്ഷരാർത്ഥത്തിലെടുത്താൽ ദൈവം ആഗ്രഹിക്കുന്ന അർത്ഥം മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വരില്ല. നമ്മൾ സാഹിത്യരൂപങ്ങൾ മനസ്സിലാക്കണം. അതിൻ്റെ കൂടെ ദൈവവചനം, ആ വചനത്തിൻ്റെ പൊതുവായ സാഹചര്യങ്ങൾ മനസ്സിലാക്കണം. ദൈവ ബൈബിള് ഒറ്റപ്പെട്ട വാക്യങ്ങളായിട്ടല്ല നമുക്ക് ലഭിച്ചിരിക്കുന്നത്, തീർച്ചയായിട്ടും വാക്യങ്ങളായിട്ട് ആണ് കിട്ടുന്നത്. പക്ഷേ ഈ വാക്യങ്ങൾ ഒരു ഖണ്ഡികയുടെയും ഒരു ഖണ്ഡിക ഒരു പുസ്തകത്തിൻ്റെയും ഭാഗമാണ്. ഇങ്ങനെ ഈ പുസ്തകം തന്നെ 73 പുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്ന ബൈബിളിൻ്റെ ഭാഗമാണ്. ആ ടോട്ടൽ കോൺടെക്സ്റ്റ് മുഴുവനും ദ്രക്ഷാകര ചരിത്രത്തിൻ്റെ ദൈവിക പ്രവൃത്തിയുടെ ദൈവിക വെളിപാടിൻ്റെ പൊതുവായ മൊത്തമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ. അല്ലാതെ ഒറ്റപ്പെട്ട വാക്കുകൾ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ പെറുക്കി എടുത്ത് അതിനെ വ്യാഖ്യാനിച്ച് ഇതാണ് സത്യമെന്ന് പറയുമ്പോൾ പരസ്പരം വിരുദ്ധങ്ങളായ പരസ്പര പൊരുത്തങ്ങളില്ലാത്ത സത്യങ്ങൾ കടന്നു വന്നു വരും. ദൈവത്തിൻ്റെ ആത്മാവാണ് ഈ വചനത്തിൻ്റെ പിന്നിൽ നിൽക്കുന്നതെങ്കിൽ, ഇത് ദൈവത്തിൻ്റെ വചനമാണെങ്കിൽ പരസ്പരം പൊരുത്തക്കേടുണ്ടാവരുത്, പരസ്പര വിരുദ്ധം ആയിരിക്കരുത് ദൈവത്തിൻ്റെ വചനം. പരസ്പര വിരുദ്ധമായി നമുക്ക് തോന്നുന്നുവെങ്കിൽ അതിൻ്റെ കാരണം നമ്മുടെ വ്യാഖ്യാനം തെറ്റിപ്പോയി എന്നുള്ളതാണ്. ഒരു ഉദാഹരണം എടുക്കട്ടെ. യേശു പറഞ്ഞു, ഇതാ ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. യേശുവിൻ്റെ ജനനത്തിൻ്റെ വേളയിൽ അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം എന്ന് ദൂതന്മാർ പാടി. അപ്പോഴേ യേശുവിനെ സമാധാനത്തിൻ്റെ രാജാവായിട്ടാണ് ചിത്രീകരിക്കുക, ഭൂമിയിൽ സമാധാനം കൊണ്ടുവരുന്നവനാണ്. അതേസമയം യേശു പറയും, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ സമാധാനമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നതെന്ന്? അല്ല, ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് വാളാണ് എന്ന് പറയും. അപ്പോൾ ഒരു ഭാഗത്തും പറഞ്ഞ് ഞാൻ സമാധാനം തരുന്നു, മറുഭാഗത്ത് പറഞ്ഞ് ഞാൻ സമാധാനമല്ല വാളാണ് കൊണ്ടുവരുന്നത്. ഈ പൊരുത്തക്കേടിനെ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അതുകൊണ്ടാണ് ബൈബിളിൻ്റെ മൊത്തം സാഹചര്യം എടുക്കണമെന്ന് പറയുക. എന്താണ് യേശു വാളുകൊണ്ട് ഉദ്ദേശിക്കുക? ഞാൻ സമാധാനമല്ല ഭിന്നതയാണ് കൊണ്ടെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? യേശു വന്നതിൻ്റെ ലക്ഷ്യം ഭിന്നതയുണ്ടാക്കുകയാണോ? അല്ല എന്ന് നമ്മൾ വിശദമായി പഠിച്ചാൽ മനസ്സിലാവും. യേശുവിൻ്റെ സാന്നിധ്യത്തിൽ ഭിന്നതയുണ്ടാകുന്നു. യേശുവിനെ സ്വീകരിക്കുന്നവരും യേശുവിനെ തിരസ്കരിക്കുന്നവരും തമ്മിൽ ഭിന്നത, സുവിശേഷം സ്വീകരിക്കുന്നവരും സുവിശേഷത്തെ എതിർക്കുന്നവരും ഉണ്ടാകും. അപ്പോഴവിടെ ഒരു സംഘടന തന്നെ ഉണ്ടാകും. അതുകൊണ്ടാണ് ശിമയോൻ പറയുക, ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമായി തീരും. രക്ഷകനായി വന്നവൻ അനേകരുടെ വീഴ്ചയ്ക്ക് കാരണമായി തീരുന്നു, കാരണം അവരെ തിരസ്കരിക്കുന്നു. അപ്പോൾ യേശുവിനെ തിരസ്കരിക്കുന്നവർ യേശുവിനെ സ്വീകരിക്കുന്നവർക്കെതിരെ ശത്രുത ഉളവാകും. അതാണ് കഴിഞ്ഞ 2000 വർഷമായിട്ട് യേശുവിൻ്റെ സഭ നേരിട്ടുകൊണ്ടിരിക്കുന്ന മതപീഡനങ്ങൾ. യേശു വാളാണ് കൊണ്ടുവന്നു പറയുമ്പോൾ അർത്ഥമാക്കുന്നതാണ്, യേശു ആവശ്യപ്പെടുന്ന മനോഭാവവും ജീവിതശൈലിയും ഉൾക്കൊള്ളാൻ കഴിയാത്തവർ യേശുവിനെ തിരസ്കരിക്കും, യേശുവിൻ്റെ അനുയായികളെയും തിരസ്കരിക്കും. അപ്പോഴവിടെ സംഘടനം അനിവാര്യമായി തീരുന്നു. യേശു വന്ന ലക്ഷ്യം സമാധാനം സ്ഥാപിക്കുകയാണ്. പക്ഷേ ഈ സമാധാനം സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ ഹൃദയപരിവർത്തനം, മാനസാന്തരം ഉണ്ടാകണം. അതുകൊണ്ട് ബൈബിളിൻ്റെ മൊത്തം സാഹചര്യം കണക്കിലെടുക്കാതെ ഏതെങ്കിലും വാക്കുകളോ വാക്യങ്ങളോ മാത്രം എടുത്ത് വ്യാഖ്യാനിക്കുമ്പോൾ തെറ്റുകൾ സംഭവിച്ചു എന്ന് വരാം. മറ്റൊന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടത് പ്രോഗ്രസീവ് റെവലേഷൻ എന്ന് പറയും. ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ പടിപടിയായിട്ടാണ് സംഭവിക്കുക. ആരംഭം മുതലേ ദൈവം പൂർണ്ണമായി സ്വയം വെളിപ്പെടുത്തിയില്ല. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1 അധ്യായത്തിൽ ദൈവത്തെ പൂർണ്ണമായി വെളിപ്പെടുത്തി എന്നൊക്കെ പറയാനാവില്ല. പഴയ നിയമത്തിൽ പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചുള്ള വെളിപാടുകൾ ലഭിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ ഏകത്വമാണ് പരിശുദ്ധ പഴയ നിയമത്തിൽ നമ്മൾ കാണുക. ഇസ്രായേൽ കേൾക്കുക, എൻ്റെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. അല്ലെങ്കിൽ പുറപ്പാട് പുസ്തകം 20:1 വാക്യത്തിൽ കാണും, 1 പ്രമാണമായിട്ട് ദാസ്യഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന നിന്റെ ദൈവമായ കർത്താവാണ് ഞാൻ, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. ദൈവം ഒരുവനാണ്, ആ ദൈവത്തിന് രൂപമില്ല, അവന് ഛായാചിത്രങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളത് ദൈവിക വെളിപാടിൻ്റെ തുടക്കമാണ്, പക്ഷെ അവസാനമല്ല. ഈ വെളിപ്പെടുത്തൽ സാവകാശം പടിപടിയായിട്ട് വ്യക്തത പ്രാപിക്കുന്നത് കാണും. അങ്ങനെയാണ് ഈ ദൈവത്തിൻ്റെ ഏകത്വത്തിൽ ഒരു ബഹുത്വമുണ്ട് എന്ന സൂചന നമുക്ക് നമ്മുടെ ഛായ ും സദൃശ്യത്തിലും സൃഷ്ടിക്കാമെന്ന് പറയുമ്പോൾ മുതൽ തുടങ്ങുക. അബ്രാഹത്തെ കാണാൻ വരുന്ന മൂന്ന് വ്യക്തികൾ അവസാനം ഒരാളായിത്തീരുന്നു. അതൊന്നും ത്രിത്വത്തിന്റെ വ്യക്തമായ വെളിപ്പെടുത്തലാണെന്ന് പറയാനാവില്ല, പക്ഷേ ചില സൂചനകൾ കാണാം. യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ സ്വഭാവം വ്യക്തിത്വം വെളിപ്പെടുന്ന യേശു ക്രിസ്തുവിലാണ്. യേശു ക്രിസ്തു മാമോദിസ സ്വീകരിക്കാനായിട്ട് ജോർദാനിൽ ഇറങ്ങുമ്പോൾ മാമോദിസയ്ക്ക് ശേഷം ഉയർന്നു വരുന്ന യേശുവിൻ്റെ മുമ്പിൽ മുകളിൽ സ്വർഗം തുറക്കപ്പെട്ടു. പ്രാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ എഴുന്നള്ളി വന്നു. പിതാവിൻ്റെ സ്വരം മുഴങ്ങി, നീ എൻ്റെ പ്രിയപുത്രനാകുന്നു, നിന്നെ ഞാൻ സംപ്രീതനായിരിക്കുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന വെളിപ്പെടുത്തൽ വ്യക്തമാകുന്നു പുതിയ നിയമത്തിലാണ്. എന്നാലും പൂർണ്ണമായ വ്യക്തത അവിടെയും കിട്ടിയെന്ന് പറയാനാവില്ല. യേശു ദൈവമാണോ മനുഷ്യനാണോ? മനുഷ്യനാണെങ്കിൽ എങ്ങനെ ദൈവമാകും? ദൈവമാണെങ്കിൽ എങ്ങനെ മനുഷ്യനാകും? എങ്ങനെയാണ് ദൈവത്വവും മനുഷ്യത്വവും യേശുവിൽ ഒന്നിച്ചിരിക്കുന്നത്? അതുപോലെ തന്നെ ദൈവം ഒരുവനാണോ മൂന്ന് പേരാണോ? ദൈവം ഒന്നെങ്കിൽ എങ്ങനെ മൂന്നാകും? മൂന്നെങ്കിൽ എങ്ങനെ ഒന്നാകും? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വ്യക്തത തേടുന്നുണ്ട്. ആദ്യത്തെ 7 നൂറ്റാണ്ട് കാലം സഭയിലൂടെ നടന്ന ചർച്ചകളുമൊക്കെ ഈ വ്യക്തതയിലേക്ക് നയിക്കുകയായിരുന്നു. അപ്പോൾ ദൈവം വിശ്വാസത്തെ സംബന്ധിച്ച സത്യങ്ങൾ പടിപടിയായിട്ടാണ് വെളിപ്പെടുത്തുക. അതുപോലെ തന്നെ ധാർമ്മികതയെ സംബന്ധിച്ചും ഈ പടിപടിയായിട്ടുള്ള വെളിപ്പെടുത്തൽ വളർച്ച കാണാം. ഇതിൻ്റെ കൂടെ ഓർത്തിരിക്കേണ്ടത് പഴയ നിയമമല്ല നിർണായകമായ മാനദണ്ഡം. പഴയ നിയമം കടന്നു പോകുന്ന വഴികളെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ്. എല്ലാം കടന്നുപോയി എന്ന് പറയാനാവില്ല. യേശു പറഞ്ഞല്ലോ, ഞാൻ നിയമത്തെയോ പ്രവാചകന്മാരെയോ ഇല്ലാതാക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത്, പൂർത്തിയാക്കാനാണ്. യേശുവിലാണ് പഴയ നിയമം പൂർത്തിയാവുക. പുതിയ നിയമം വന്നതോടുകൂടി പഴയ നിയമം അസാധുവായിത്തീരുന്നു. അതുകൊണ്ട് കാലഹരണപ്പെട്ടു പോയ പലതും പഴയ നിയമത്തിലുണ്ടാകും. ബലികളെ സംബന്ധിച്ച നിയമങ്ങൾ മുഴുവനും അസാധുവായിത്തീരുകയാണ്. യേശുവിൻ്റെ കുരിശിലെ ഏക ബലിയോടുകൂടി സകല ബലികളും പൂർണ്ണമാകുമ്പോൾ ഇനി മറ്റൊരു ബലിക്ക് അർത്ഥമില്ല, ആവശ്യവുമില്ലാണ്ടായിത്തീരുന്നു. അപ്പോൾ കാലഹരണപ്പെട്ടു പോയ പലതും പഴയ നിയമത്തിൽ കാണും. അപ്പോൾ നിർണായകമായി എടുക്കേണ്ടത് പുതിയ നിയമമാണ്. അത് വത്തിക്കാൻ സ്രോതസ്സുകളെ പഠിപ്പിക്കും. ബൈബിള് മുഴുവനും ദൈവത്തിൻ്റെ വചനമാണ്, വെളിപ്പെടുത്തപ്പെട്ടതാണ്. പക്ഷേ ഈ വെളിപ്പെടുത്തപ്പെട്ട വചനമാകുന്ന ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം യേശു ക്രിസ്തുവിനെ സംബന്ധിക്കുന്നതാണ്, സുവിശേഷങ്ങളാണ്. അപ്പോൾ ആ ഒരു പ്രോഗ്രസീവ് റെവലേഷൻ. അതോടൊപ്പം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, എല്ലാ വിശ്വാസ സത്യങ്ങളും മുഴുവനും വിശ്വാസം സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും ലിഖിതമായി നമുക്ക് നൽകപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. സഭയുടെ പാരമ്പര്യങ്ങൾ കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. വത്തിക്കാൻ സുന്ദോസിൻ്റെ ദേയി വേർബും എന്ന പ്രമാണരേഖ 9-ാമത്തെ ഖണ്ഡിക ഇപ്രകാരം പറയും. ഇങ്ങനെ നോക്കുമ്പോൾ വിശുദ്ധ ലിഖിതങ്ങളും പാരമ്പര്യവും തമ്മിൽ സുദൃഢമായ ബന്ധവും വിനിമയവും ഉണ്ടെന്ന് കാണാം. എന്നാൽ അവ രണ്ടിൻ്റെയും ഉത്ഭവം ഒരേ ഒരു ദിവ്യ സ്രോതസ്സിൽ നിന്നാണ്. ഒരു വിധത്തിൽ രണ്ടും ഒന്നായി ചേർന്ന് ഒരേ ലക്ഷ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. കാരണം പരിശുദ്ധാരൂപയുടെ നിവേശനത്താൽ ദൈവവചനം ലിഖിത രൂപത്തിലേക്ക് പകർത്തിയിരിക്കുന്നതുകൊണ്ട് വിശുദ്ധ ലിഖിതങ്ങൾ ദൈവവചസ്സുകളാണ്. അതേസമയം കർത്താവായ ക്രിസ്തുവും പരിശുദ്ധാത്മാവും അപ്പസ്തോലന്മാരെ ഏൽപ്പിച്ചിട്ടുള്ള ദൈവവചനം അവരുടെ പിൻഗാമികൾക്ക് പാരമ്പര്യം വഴി തീർത്തും കലർപ്പില്ലാതെ ലഭിക്കുന്നു. ഇങ്ങനെ എഴുതപ്പെട്ട ലിഖിതവും എഴുതപ്പെട്ട ബൈബിളും എഴുതപ്പെടാത്ത പാരമ്പര്യങ്ങളും ഒരുപോലെ ദൈവത്തിൻ്റെ വചനമാണ്. ഇതിനെക്കുറിച്ച് യേശു തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം കാണും. ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. പരിശുദ്ധാത്മാവാണ് സഭയെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാമത്തെ അധ്യായം 30-ാമത്തെ വാക്യത്തിലും 21-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യത്തിലും എല്ലാ കാര്യങ്ങളും എഴുതപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നത്. തെസലോണിക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയും, അതിനാൽ സഹോദരരെ, ഞങ്ങൾ വചനം മുഖേനയോ കത്തു മുഖേനയോ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുകയും അവയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുവൻ. ഇങ്ങനെ ദൈവത്തിൻ്റെ വചനം പഠിക്കാൻ ശ്രമിക്കുമ്പോൾ എഴുതപ്പെട്ട ബൈബിളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിൽക്കാതെ സഭയുടെ ആധികാരികമായ പ്രബോധനങ്ങൾ കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട്. എന്താണ് ഈ പാരമ്പര്യം? വരളുടെ ചുരുക്കത്തിൽ പറഞ്ഞ 4 കാര്യങ്ങളാണ് പാരമ്പര്യങ്ങൾ കൊണ്ട് അർത്ഥമാക്കുക. 1, സാർവത്രിക സൂനകദോസുകളുടെ പ്രഖ്യാപനങ്ങൾ. 2, പുരാതന പൂർവിക ആദി സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങൾ. 3, ആരാധനക്രമത്തിലെ പുരാതനമായ ആരാധനക്രമത്തിലെ പ്രാർത്ഥനകൾ. 4, മാർപ്പാപ്പാമാരുടെ എക്സ് കത്തേദ്ര അഥവാ വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപനങ്ങൾ. ഈ 4 കാര്യങ്ങളാണ് സഭ പാരമ്പര്യം എന്ന് പറയുമ്പോൾ മുഖ്യമായിട്ടും ഉദ്ദേശിക്കുക. ഇങ്ങനെ എഴുതപ്പെട്ട ലിഖിത ബൈബിളും എഴുതപ്പെടാത്ത പാരമ്പര്യങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ദൈവിക വെളിപാട്, ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനം മനുഷ്യൻ്റെ വാക്കുകളിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ അതിന് പരിമിതികൾ ഉണ്ടാകും എന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവവേർപ്പും എന്ന രേഖയിലെ 13-ാമത്തെ ഖണ്ഡിക ഇപ്രകാരം പറയും, ദൈവവചസ്സുകൾ മാനുഷിക ഭാഷ അവതരിപ്പിക്കുമ്പോൾ അവ മനുഷ്യഭാഷണത്തോട് സദൃശ്യമാകും. നിത്യനായ പിതാവിൻ്റെ വചനം ഒരിക്കൽ ബലഹീനമായ മനുഷ്യ ശരീരം സ്വീകരിച്ചപ്പോൾ മനുഷ്യ സദൃശ്യനായല്ലോ അതുപോലെ തന്നെ. അപ്പോഴേ ഈ പരിമിതികൾ കണക്കിലെടുത്തുകൊണ്ട് വേണം നമ്മൾ ഭാഷയെ സമീപിക്കാൻ, ദൈവവചനം വായിക്കാൻ. അതുപോലെ തന്നെ ദൈവവചനത്തെ സംബന്ധിച്ച് വ്യാഖ്യാനത്തിൽ സംശയങ്ങളുണ്ടാകുന്ന സാഹചര്യത്തിൽ അന്തിമമായ തീരുമാനം സഭയുടേതായിരിക്കും. സഭയുടെ പ്രബോധനാധികാരമാണ് ദൈവവചനത്തിൻ്റെ അർത്ഥം ആധികാരികമായി വ്യാഖ്യാനിച്ചു തരേണ്ടത്. അതുകൊണ്ട് സഭയുടെ പ്രബോധനങ്ങൾക്ക് വിരുദ്ധമായൊരു വ്യാഖ്യാനം ഒരിക്കലും ശരിയാവുകയുമില്ല. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, അവിടുത്തെ വചനം മാംസം ധരിച്ചു മനുഷ്യനായ ഞങ്ങളുടെ മധ്യയെ വസിച്ചു. അതുപോലെ തന്നെ അങ്ങയുടെ വചനം ലിഖിത രൂപത്തിൽ അവിടെ ഞങ്ങൾക്ക് നൽകി. ആ വചനം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ഗ്രഹിക്കാൻ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. എഴുതപ്പെട്ട വചനത്തിലൂടെയും എഴുതപ്പെടാത്ത പാരമ്പര്യത്തിലൂടെയും അവിടുന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്ന ദൈവിക സത്യങ്ങൾ ഗ്രഹിക്കാനായി ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, ഹൃദയത്തെ ജ്വലിപ്പിക്കണമേ. ഗ്രഹിക്കുന്ന വചനങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായി ആവശ്യമായ ശക്തിയും കൃപയും അവിടുത്തെ ആത്മാവ് വഴി ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.
വചനോപാസനാ